The editorial.
രണ്ടായിരത്തി 24 മാർച്ച് 13 ബുധൻ 1199 കുംഭം 29 ദീപികയുടെ എഡിറ്റോറിയൽ. ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കണം, പക്ഷേ ഇവിടെ വേണ്ട. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങളിലേറെയും ന്യൂനപക്ഷങ്ങളെ പാർശ്വവത്കരിക്കുന്നത് യാദൃച്ഛികമാണെന്ന് കരുതാനാവില്ല. പൗരത്വ ഭേദഗതി നിയമം അതിന്റെ തനിയാവർത്തനമാണ്. അത് രാജ്യത്തെ മുസ്ലിങ്ങളിൽ ഉണ്ടാക്കുന്ന അന്യതാ ബോധവും അരക്ഷിതാവസ്ഥയും മാത്രമല്ല, ഇത്തരമൊരു നിയമം ഭൂരിപക്ഷ വിഭാഗത്തെ ഒന്നിപ്പിക്കാൻ പര്യാപ്തമാകുമെന്ന തോന്നലുണ്ടെങ്കിൽ അതും ഖേദകരമാണ്. രാജ്യസുരക്ഷ, അഖണ്ഡത, തീവ്രവാദ ഭീഷണി തുടങ്ങി ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ടും പൗരത്വ നിയമം ഭേദഗതി ചെയ്യാവുന്നതാണ്. രാജ്യ താൽപര്യാർത്ഥം പക്ഷേ തിരഞ്ഞെടുപ്പ് വിജ്ഞാപന തലേന്ന് CAA വിജ്ഞാപനമിറക്കിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെങ്കിൽ മുസ്ലിങ്ങൾ ഒഴികെയുള്ള പൗരന്മാരെല്ലാം അത്തരമൊരു വോട്ടുവണ്ടിയിൽ കയറുമെന്ന് കരുതുന്നത് അവരെ വില കുറച്ചു കാണുന്നതിന് തുല്യമാണ്. മതവിവേചനം നേരിടുന്ന ന്യൂനപക്ഷങ്ങളെ ഓർത്താണ് സർക്കാരിന്റെ നടപടിയെങ്കിൽ ആ നീതി ആദ്യം ഉറപ്പാക്കേണ്ടത് സ്വന്തം രാജ്യത്തല്ലേ? ഇവിടെ ന്യൂനപക്ഷത്തെ ചവിട്ടുന്നവർ അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷത്തെ ആശ്ലേഷിക്കുമ്പോൾ വിഷയം ന്യൂനപക്ഷമാണോ അതോ മതമാണോ? 1955 പൗരത്വ നിയമത്തിന്റെ 2 പുതിയൊരു വ്യവസ്ഥ ചേർക്കുകയാണ്. 2014 December 31 മുമ്പ് ഇന്ത്യയിൽ താമസമാക്കിയ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് മതിയായ രേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, ക്രിസ്ത്യൻ, പാഴ്സി അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകാൻ ഭേദഗതി വഴിയൊരുക്കും. ഇതിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയതാണ് വിവാദമായത്. ഭരണഘടനയുടെ അനുച്ഛേദം 14 വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി മതപരമായി വിവേചനം ഉണ്ടാക്കുന്നതാണ് ഭേദഗതി എന്നതാണ് പരാതി. ജനനം, വംശം, രജിസ്ട്രേഷൻ, നീണ്ടകാലത്തെ താമസം, പ്രദേശങ്ങളുടെ സംയോജനം തുടങ്ങി 5 രീതിയിൽ ഇന്ത്യയിൽ പൗരത്വം നേടാമെന്നാണ് 1955 പൗരത്വ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. 6 മാർഗമായാണ് പുതിയ നിയമം മതത്തെ അവതരിപ്പിക്കുന്നത്. 2019 പാർലമെന്റിൽ പാസാക്കിയ നിയമ ഭേദഗതിക്കാണ് 4 ശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയിലെ പൗരന്മാരെ കുറിച്ചല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവരെ കുറിച്ചാണെന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരാനിരിക്കുന്നവരെ കുറിച്ചല്ല, പണ്ടേ വന്നു കഴിഞ്ഞവരെ കുറിച്ചാണ് പറയുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തി ഇന്ത്യയിൽ പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഒറ്റപ്പെടും. അവരെ മറ്റു രാജ്യങ്ങൾ ഏറ്റെടുക്കാനും ഇടയില്ല. പിന്നെ അവശേഷിക്കുന്ന മാർഗം തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിക്കുക എന്നതാണ്. നിലവിൽ ആസാമിൽ ഉൾപ്പെടെ പലയിടത്തും തടങ്കൽ പാളയങ്ങളുണ്ടെന്ന് സർക്കാർ പാർലമെന്റിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്ന് കരുതുന്ന ആസാമിൽ 19 പേർക്കാണ് മതിയായ രേഖകൾ ഇല്ലെന്ന് കണ്ടിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലേത് കൂടിയാകുമ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. മുസ്ലിം ലീഗ് ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ഹർജിയിൽ സുപ്രീം കോടതി കാര്യങ്ങൾ വിലയിരുത്തി ഉചിതമായ തീരുമാനത്തിലെത്തുമെന്ന് കരുതാം. അതുവരെ അനാവശ്യ പ്രതിഷേധങ്ങൾ ഒഴിവാക്കിയാൽ CAA തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കാനുള്ള അവസരം ഇല്ലാതെയാകും. എന്തായാലും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ന്യൂനപക്ഷങ്ങളെ ഓർത്ത് കേഴുന്ന BJP സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ നിലവിളി ഈ ദിവസം വരെ കേട്ടിട്ടില്ല. ഈ രാജ്യങ്ങളിൽ നിന്ന് വന്ന ക്രൈസ്തവരെയും നിയമ ഭേദഗതിയിലൂടെ സംരക്ഷിക്കുമെന്നാണ് നിലപാട്. മണിപ്പൂരിലും ആസാമിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമെല്ലാം ക്രൈസ്തവരെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാം. ക്രൈസ്തവ പീഡനങ്ങൾ ഉണ്ടാകാത്ത ഒരു ദിനം പോലും രാജ്യത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാനും അവിടെ ആരാധനകൾ നടത്താനും ഓടി നടക്കുന്ന പ്രധാനമന്ത്രി, ന്യൂനപക്ഷങ്ങളുടെ തകർക്കപ്പെടുന്ന ആരാധനാലയങ്ങളെ കുറിച്ച് അറിഞ്ഞ ഭാവമില്ല. സംഘപരിവാറിന്റെ ഓരോ സംഘടനയ്ക്കും ന്യൂനപക്ഷത്തെ ആക്രമിക്കാൻ ഓരോ കാരണമാണ്. ഗോഹത്യ, മതപരിവർത്തനം, ഭക്ഷണരീതി, മതനിന്ദ തുടങ്ങി ആക്രമിക്കാൻ തോന്നുമ്പോൾ കാരണങ്ങൾ ഉണ്ടാക്കുന്നവരെ സർക്കാർ ഇന്നുവരെ തടഞ്ഞിട്ടുമില്ല. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് ഈ വിധം പെരുമാറിയതിനാലാണ് അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് അഭയാർത്ഥികളാകേണ്ടി വന്നത്. മതപീഡനം ഭയന്ന് അങ്ങനെ എത്തിയവരിൽ ഏതാണ്ട് എല്ലാവരും ഹിന്ദുക്കളാണ്. അല്ലായിരുന്നെങ്കിൽ BJP സർക്കാർ ഈ നിയമ ഭേദഗതിക്ക് മുതിരുമായിരുന്നു. നിങ്ങളുടെ ലക്ഷ്യം ന്യൂനപക്ഷ സംവരണം എന്ന മഹത്തായ മതേതര മൂല്യമാണോ അതോ ഇടുങ്ങിയ മതചിന്തയാണോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്.
The editorial.